ഉണർവുണ്ടായി കാണുവാൻ നാം എല്ലാം ആഗ്രഹിക്കുന്നവരാണ്. സാക്ഷ്യം കൊടുക്കുന്നതിനെക്കുറിച്ചും ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നതിനെക്കുറിച്ചും നാം എല്ലാം സാധാരണ സംസാരിക്കാറുണ്ട്. എന്നാൽ സുഹൃത്തെ, ഇന്ന് സുവിശേഷം അറിയുകയും ജനം രക്ഷിക്കപ്പെടുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലർ അതിന്റെ വില കൊടുക്കുവാൻ തയ്യാറാകേണ്ടത് ആവശ്യമത്രേ.
ജീവസന്ദേശത്തിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനങ്ങൾ. വളരെ തിരക്കുപിടിച്ച ഒരു ലോകത്തിൽ ദൈവവചനത്തിന് തക്ക സ്ഥാനം കൊടുക്കാത്ത ഒരു തലമുറയുടെ മധ്യത്തിൽ ഇന്നും ഈ പഠനത്തിനായി കാതോർത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയരെ, ദൈവവചനം അത് വിലമതിക്കുവാൻ കഴിയാത്ത അനുഗ്രഹങ്ങളുടെ കലവറയാണ്. ഓരോ ദിവസവും ഈ കലവറയിൽ നിന്നും വിളമ്പിത്തരുന്ന ജോർജ് ഫിലിപ്പിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അദ്ദേഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ ഇനി നമുക്ക് ഇന്നത്തെ പഠനം ശ്രദ്ധിക്കാം.
ക്രിസ്തുമതം എന്നാൽ ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി പ്രസംഗിക്കാത്ത ഒരാൾ സുവിശേഷം പ്രസംഗിക്കുന്നില്ല. ക്രിസ്തുവിന്റെ വ്യക്തിത്വവും ശുശ്രൂഷയുമാണ് ക്രൈസ്തവ സന്ദേശത്തിന്റെ കേന്ദ്രം. മതത്തിന്റെ കാര്യം പറഞ്ഞാൽ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റു മതങ്ങളുണ്ട്. തത്വചിന്തയുടെ കാര്യത്തിലും ശ്രേഷ്ഠമായവ വേറെയുണ്ട്. എന്നാൽ ക്രിസ്തുവിനേക്കാൾ ശ്രേഷ്ഠനായ മറ്റൊരു വ്യക്തി ഭൂമിയിൽ ഇതുവരെ ജീവിച്ചിരുന്നിട്ടില്ല, ഇനിയും ഉണ്ടാകുവാനും പോകുന്നില്ല. ഈ വലിയ സത്യം നമുക്ക് കുറെക്കൂടി ഗഹനമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു ഭാഗമാണ് നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. കൊലോസിലേഖനം 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 23 വാക്യങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞിരുന്നല്ലോ. ഇന്ന് 24 മുതലുള്ള വാക്യങ്ങളാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. 24-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിനുവേണ്ടി പൂരിപ്പിക്കുന്നു. അവന്റെ ശരീരമായ സഭയ്ക്കുവേണ്ടിയുള്ള ക്രിസ്തുവിന്റെ കഷ്ടതകളിൽ കുറവായുള്ളത് പൂരിപ്പിക്കുകയാണ് താൻ ചെയ്യുന്നത് എന്നത്രേ പൌലോസ് ഇവിടെ പറയുന്നത്. അത് ഒരു വിചിത്രമായ പ്രസ്താവനയല്ലേ? ഇത്രയും നാൾ നിങ്ങൾ പഠിപ്പിച്ചതിന് വിരുദ്ധമല്ലേ? ക്രിസ്തു നമുക്കുവേണ്ടി കഷ്ടമനുഭവിച്ചു എന്നും അവൻ നമ്മുടെ ശിക്ഷ ഏറ്റെടുത്തു എന്നും നമ്മുടെ രക്ഷയ്ക്കായി യാതൊന്നും നമുക്ക് ചെയ്യുവാൻ കഴിയുകയില്ലെന്നുമല്ലേ നിങ്ങൾ പറയുന്നത് എന്ന് ചിലർ ചോദിച്ചേക്കാം. അതാണ് ശരി. ഈ വാക്യം ആ സത്യത്തിന് വിരുദ്ധമല്ല എന്ന് ഞാൻ പറയട്ടെ. ആ സത്യത്തെ ഇത് അവഗണിക്കുകയല്ല. ക്രിസ്തുവിന്റെ ശരീരമായ സഭയ്ക്കുവേണ്ടി പൌലോസ് അപ്പോസ്തോലൻ തന്റെ ശരീരത്തിൽ കഷ്ടമനുഭവിക്കുകയായിരുന്നു. ക്രിസ്തുവിന്റെ കഷ്ടതകളിൽ എന്തോ കുറവ് സംഭവിച്ചു എന്ന് പൌലോസിന് ആ കുറവ് നികത്തേണ്ടതായി വന്നു എന്നും ചിലർ ഇതിന് അർത്ഥം കൽപ്പിക്കാറുണ്ട്. അഥവാ പൌലോസ് അവർക്ക് വേണ്ടി കഷ്ടം സഹിക്കുമ്പോൾ അത് ക്രിസ്തുവിന്റെ കഷ്ടപ്പാടുകൾ പൂരിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന ചിന്ത അഥവാ പൂർത്തീകരിക്കുക. ഈ ചിന്താഗതികളെല്ലാം തന്നെ അതിശയിപ്പിക്കുന്നതാണ്. കാരണം ഈ ലേഖനം ക്രിസ്തുവിന്റെ സമ്പൂർണതയെയാണ് പഠിപ്പിക്കുന്നത് എന്ന് നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. കൊലോസിലൻ 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. സകലവും അവനെ കേന്ദ്രീകരിച്ചാണിരിക്കുന്നത്. സകലത്തിലും ക്രിസ്തുവിനാണ് 1-ാം സ്ഥാനമുള്ളത്. എന്നാൽ ഈ വാക്യത്തിൽ ഇനിയും എന്തോ ചെയ്യുവാനുണ്ട് എന്ന ചിന്ത ഉളവാക്കുന്നതത്രേ. പൌലോസ് ഈ ലേഖനം കാരാഗ്രഹത്തിൽ നിന്നാണ് എഴുതുന്നത്. താൻ തന്റെ കഷ്ടതകളെല്ലാം പൂർത്തീകരിച്ചു എന്ന് അവൻ പറയുന്നു. പൌലോസിനെ രക്ഷിച്ചതിന്റെ ഉദ്ദേശവും താൻ എപ്രകാരമാണ് അവനെ ഉപയോഗിക്കാൻ പോകുന്നത് എന്ന സംഗതിയും യേശുക്രിസ്തു അനന്യാസിന് വെളിപ്പെടുത്തി കൊടുത്ത കാര്യവും താങ്കൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ. നാം വായിക്കുന്നു അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകം 9-ാം അധ്യായത്തിന്റെ 15-ഉം 16-ഉം വാക്യങ്ങളിൽ, കർത്താവ് അവനോട്, നീ പോക, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. എന്റെ നാമത്തിനുവേണ്ടി അവൻ എന്തെല്ലാം കഷ്ടമനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും എന്ന് പറഞ്ഞു. ഇപ്പോൾ തടവിൽ കിടന്നുകൊണ്ട് എഴുതുന്നതായ സമയം പൌലോസ് പറയുന്നത് താൻ അത് പൂർത്തിയാക്കി എന്നാണ്. പൌലോസിന്റെ കഷ്ടതകൾ വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ടതല്ല എന്ന കാര്യം വ്യക്തമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പൌലോസിന്റെ കഷ്ടതകൾ മറ്റുള്ളവർക്കോ തനിക്ക് തന്നെയോ വീണ്ടെടുപ്പിനുവേണ്ടി യാതൊരു വിധത്തിലും പ്രയോജനപ്രദമായിരുന്നില്ല. പൌലോസ് തന്റെ വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ ഇവിടെ വളരെയധികം സൂക്ഷ്മതയുള്ളവനായിരുന്നു. ക്രിസ്തുവിൽ കൂടിയുള്ള വീണ്ടെടുപ്പിന്റെ കാര്യം പറയുമ്പോൾ പൌലോസ് കഷ്ടതയെന്നല്ല ക്രൂശുമരണം, അവന്റെ രക്തം എന്നീ വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്രിസ്തുവിന്റെ കഷ്ടപ്പാടുകളെ 2 ഗ്രൂപ്പുകളായി നമുക്ക് തിരിക്കാവുന്നതത്രേ. ഈ ഭാഗം മനസ്സിലാക്കുന്നതിനായി നമുക്ക് ആ വിധത്തിൽ ക്രിസ്തുവിന്റെ കഷ്ടപ്പാടുകളെ കാണാവുന്നതത്രേ. ഒന്ന്, ക്രിസ്തു അനുഭവിക്കുകയും എന്നാൽ നമുക്ക് പങ്കുചേരുവാൻ കഴിയാത്തതുമായ കഷ്ടതകൾ. യേശു ഒരു മനുഷ്യൻ എന്ന വിധത്തിൽ കഷ്ടത അനുഭവിച്ചു. അവൻ മാനുഷികമായ കഷ്ടതകൾ സഹിച്ചു. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ബേത്ലഹേമിൽ ജനിച്ചപ്പോൾ സകല മനുഷ്യർക്കും സാധാരണയായുള്ള കഷ്ടതകൾ അവൻ വഹിച്ചു. യേശു ജനിച്ചപ്പോൾ സാധാരണ ശിശുക്കളെപ്പോലെ അവനും കരഞ്ഞു എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. എനിക്കും താങ്കൾക്കും ഉള്ളതുപോലെ ബലഹീനമായ ജഡമാണ് അവനും ധരിച്ചിരുന്നത്. യേശുവിന് വിശക്കുകയും ദാഹിക്കുകയും ചെയ്തിരുന്നു. അവന് ഏകാന്തത അനുഭവമാകുമായിരുന്നു. ദുഃഖവും വേദനയും അവൻ സഹിച്ചു. ക്ഷീണിച്ചവശനായിരുന്നതിനാൽ യേശുവിന് പടകിൽ കിടന്നുകൊണ്ട് ഉറങ്ങുവാൻ കഴിഞ്ഞിരുന്നു. അവ എല്ലാം മാനുഷികമായ കഷ്ടതകളാണ്. അവ നമുക്കെല്ലാവർക്കും ഉള്ളതുതന്നെ. പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, ഓരോരുത്തൻ താന്താന്റെ ചുമട് ചുമക്കുമല്ലോ എന്ന്. ഗലാത്യ ലേഖനം 6:5. നാം തന്നെ ചുമക്കേണ്ടതായ ചില ഭാരങ്ങളുണ്ട്. നാം തനിയെയാണ് ജനിച്ചത്. നമ്മുടെ കർത്താവും അതുപോലെ തന്നെ. നാം തനിയെ വേദന അനുഭവിക്കുന്നു. ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ നാം തനിയെ അഭിമുഖീകരിക്കേണ്ടതായി വരുന്നു. നാം അവയെ തനിയെ അഭിമുഖീകരിക്കുന്നു. വേറൊരുത്തർക്കും നമ്മോടുകൂടെ പങ്കിടുവാൻ കഴിയാത്ത ദുഃഖമുണ്ടാകുന്നു. നാം രോഗികളായിത്തീരുന്നു. നമ്മുടെ സ്ഥാനം ഏറ്റെടുക്കുവാൻ വേറൊരാൾക്കും കഴിയുകയില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ പങ്കിടുവാൻ നമുക്ക് സാധ്യമല്ല. താങ്കൾക്കും എനിക്കും മരണനിഴൽ താഴ്വരയിൽ കൂടി കടന്നുപോകേണ്ടതായ സന്ദർഭം ജീവിതത്തിൽ വന്നുചേരും. മാനുഷികമായി പറഞ്ഞാൽ നാം ഓരോരുത്തരായി തനിയെ മരിക്കും. വേറൊരാൾക്കും മരണത്തിൽ നമ്മോടുകൂടെ വരുവാൻ കഴിയാത്ത സമയത്ത് യേശു നമ്മോടുകൂടെ ഉണ്ട് എന്ന് ഒരു വിശ്വാസിക്ക് അറിയുവാൻ കഴിയുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണെന്ന് പറയുവാൻ കാരണമതത്രേ. യേശുക്രിസ്തു മാനുഷികമായ കഷ്ടതകൾ സഹിച്ചു. അത് പങ്കിടുവാൻ കഴിയാത്ത കഷ്ടതകളാണ്. പങ്കിടുവാൻ കഴിയാത്തതായ ക്രിസ്തു അനുഭവിച്ച രണ്ടാമത്തെ കഷ്ടത ദൈവപുത്രൻ എന്ന നിലയിലുള്ള അവന്റെ കഷ്ടതകളാണ്. അവിടുന്ന് ദൈവമാണ്. എന്നിരുന്നാലും അവൻ മനുഷ്യജാതിയുമായി തന്നെ തന്നെ ഏകീഭവിപ്പിച്ചു. യാതൊരു മനുഷ്യനും യേശുവിന് സഹിക്കേണ്ടി വന്ന കഷ്ടതകൾ അനുഭവിക്കേണ്ടതായി വന്നിട്ടില്ല. അവിടുന്ന് തന്റെ സഹോദരങ്ങളെപ്പോലെ മനുഷ്യനായി വന്നു. അവൻ തന്നെ കഷ്ടമനുഭവിച്ചു. എന്നാൽ അവിടുന്ന് ദൈവപുത്രൻ എന്ന വിധത്തിലാണ് കഷ്ടത സഹിച്ചത്. ഈ കഷ്ടതയെക്കുറിച്ച് 69-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്. അതിന്റെ 11-ഉം 12-ഉം വാക്യങ്ങളിൽ നാം കാണുന്നു, ഞാൻ രട്ടുശീല എന്റെ ഉടുപ്പാക്കി, ഞാൻ അവർക്ക് പഴഞ്ചൊല്ലായിത്തീർന്നു, പട്ടണവാതിൽക്കൽ ഇരിക്കുന്നവർ എന്നെക്കുറിച്ച് സല്ലപിക്കുന്നു, ഞാൻ മദ്യപന്മാരുടെ പാട്ടായിരിക്കുന്നു. അവൻ നസറത്ത് എന്ന ചെറുപട്ടണത്തിലെ മദ്യപന്മാരുടെ പാട്ടായിരുന്നു. അവൻ രട്ടുശീല ഉടുപ്പായി ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നു. അവൻ ദൈവപുത്രനായിരുന്നതിനാൽ എത്രമാത്രം കഷ്ടം അനുഭവിച്ചു എന്ന് കാണുക. അവനെ പടയാളികൾ ബന്ധിച്ചു. മഹാപുരോഹിതന്റെ പടയാളികൾ അവനെ പരിഹസിച്ചു. അവർ അവനെ അങ്കി ധരിപ്പിക്കുകയും മുള്ളുകൊണ്ടുള്ള കിരീടം ധരിപ്പിക്കുകയും ചെയ്തു. പടയാളികൾ അവനെ മുഷ്ടി ചുരുട്ടി ഇടിച്ചു. അവർ അവനെ ക്രൂശിൽ തറച്ചു. വേറൊരു മനുഷ്യനും ഒരിക്കലും സഹിക്കേണ്ടി വന്നിട്ടില്ലാത്ത വിധം യേശു കഷ്ടം സഹിച്ചു. അവിടുന്ന് ദൈവപുത്രനായിട്ട് കഷ്ടം സഹിച്ചു എന്നതത്രേ അതിന്റെ കാരണം. കൂടാതെ അവൻ ലോകത്തിന്റെ പാപത്തിനുവേണ്ടിയുള്ള യാഗമായിട്ടും കഷ്ടത സഹിച്ചു. അവിടുന്ന് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. നമുക്ക് ആർക്കും തന്നെ ആ കഷ്ടതയിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. നമുക്ക് വേണ്ടിയുള്ള അവന്റെ മരണം നമുക്ക് അനുഭവമാക്കുവാൻ കഴിയും. അവൻ നമ്മുടെ സ്ഥാനം ഏറ്റെടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ അതിൽ നമുക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല. അവിടുന്ന് ഏകനായി ക്രൂശിൽ കയറി. അവിടുന്ന് ദൈവത്താലും മനുഷ്യരാലും ത്യജിക്കപ്പെട്ടവനായി തീർന്നു. അവന്റെ രക്തം രക്തസാക്ഷിയുടെ രക്തമല്ല, യാഗരക്തമായിരുന്നു. ക്രൂശിൽ അവൻ കിടന്നതിന്റെ ആദ്യത്തെ 3 മണിക്കൂറുകളിൽ മനുഷ്യർ ഏറ്റവും ഹീനമായത് അവനോട് ചെയ്തു. എന്നാൽ അടുത്ത 3 മണിക്കൂറുകളിൽ ദൈവം തനിക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും നല്ല കാര്യം ചെയ്തു. അപ്പോൾ ക്രൂശ് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അറുക്കപ്പെട്ട യാഗപീഠമായി തീർന്നു. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു എന്ന് 1 പത്രോസ് 3:18 നാം വായിക്കുന്നു. എനിക്കും താങ്കൾക്കും സഹിക്കുവാൻ കഴിയാത്ത കഷ്ടതയാണത്. അത് യേശുവിന് മറ്റാരുമായും പങ്കുവയ്ക്കുവാൻ കഴിയുമായിരുന്നില്ല. രണ്ടാമതായി, നമുക്കവരുമായി പങ്കുവയ്ക്കുവാൻ കഴിയുന്നതായ ചില കഷ്ടതകൾ ക്രിസ്തു സഹിച്ചു. കൊലോസ് ലേഖനം 1:24 പൗലോസ് അപ്പോസ്തോലൻ ഈ കഷ്ടതകളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നീതിക്കുവേണ്ടിയുള്ള കഷ്ടതകളുണ്ട്. തന്റെ സ്വന്തം പട്ടണമായ നസറത്തിലെ ദേവാലയത്തിൽ വെച്ച് യേശു ഇപ്രകാരം പറഞ്ഞു, എന്നാൽ ദൈവത്തോട് കേട്ടിട്ടുള്ള സത്യം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന മനുഷ്യനായി എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു എന്ന്. യോഹന്നാന്റെ സുവിശേഷം എട്ടാം അധ്യായത്തിന്റെ 40-ാം വാക്യം. യേശുക്രിസ്തു നീതി സ്ഥാപിക്കുന്നതിനു വേണ്ടി കഷ്ടതയനുഭവിച്ചു. നാമും അപ്രകാരം തന്നെ സഹിക്കേണ്ടതാണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് 1 പത്രോസ് 3:14 നാം വായിക്കുന്നു. പൌലോസ് അപ്പോസ്തലൻ തിമത്യോസിന് ഇപ്രകാരം എഴുതി, എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവവുമുണ്ട്. ഒരു വ്യക്തി ദൈവത്തിനുവേണ്ടി ജീവിക്കുവാൻ യഥാർത്ഥമായി തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ ലോകം അവനെ അവഗണിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നതായി കാണുവാൻ കഴിയും. കായിക താരങ്ങളെ ലോകം അഭിനന്ദിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. കലാരംഗത്തുള്ള ആളുകളെ വാഴ്ത്തുന്നു. രാഷ്ട്രീയക്കാരെ സ്തുതിക്കുന്നു. അതെ, ടിവിയിലും സിനിമയിലുമൊക്കെ കാണുന്നതായിട്ടുള്ള താരങ്ങളെ വാനോളം പുകഴ്ത്തുന്നു, ഉയർത്തിക്കൊണ്ട് നടക്കുന്നു. അധ്യാപകരെ ബഹുമാനിക്കുന്നു. എന്നാൽ ദൈവമക്കളെ നിന്ദിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. നിങ്ങൾ ഈ ലോകത്തിൽ നീതിക്കുവേണ്ടി ഒരു നിലപാട് സ്വീകരിച്ചാൽ നീതി നിമിത്തം ഉപദ്രവം അനുഭവിക്കേണ്ടതായി വരും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് പൌലോസ് അപ്പോസ്തലൻ ഇപ്രകാരം എഴുതി, നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെപ്പോലെ ഞങ്ങളെ എണ്ണുന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ എന്ന്. ദൈവത്തിനുവേണ്ടി ജീവിക്കുവാൻ തീരുമാനമെടുക്കുന്ന ഏതൊരു വ്യക്തിയുടെയും അനുഭവം അതായിരിക്കും. സുവിശേഷ ഘോഷണത്തിൽ നാം നമ്മെ തന്നെ യേശുക്രിസ്തുവുമായി ഏകീഭവിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നതായ കഷ്ടതകളുണ്ട്. നാം ക്രിസ്തുവിനുവേണ്ടി കഷ്ടത അനുഭവിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവും നമ്മിൽ കൂടെ, അതായത് അവന്റെ ശരീരമായ സഭയിൽ കൂടെ കഷ്ടം അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ദമസ്കോസിലേക്കുള്ള വഴിയാത്രയിൽ കർത്താവായ യേശു പ്രത്യക്ഷനായപ്പോൾ അവനോട് ഇപ്രകാരമാണ് ചോദിച്ചത്, ശൌലേ ശൌലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? അപ്പോൾ യുവാവും പരീശനുമായ ശൌൽ ആശ്ചര്യപ്പെട്ടിരിക്കാനിടയുണ്ട്. താൻ ക്രിസ്ത്യാനികളെയാണ് ഉപദ്രവിക്കുന്നത് എന്നത്രേ തർസോസുകാരനായ ശൌൽ വിചാരിച്ചിരുന്നത്. എന്നാൽ വാസ്തവത്തിൽ താൻ യേശുക്രിസ്തുവിനെയാണ് ഉപദ്രവിക്കുന്നത് എന്ന് മനസ്സിലായപ്പോൾ ശൌലിന് വലിയ ആഘാതമാണുണ്ടായത്. നമ്മുടെ കഷ്ടതകളെക്കുറിച്ച് പത്രോസ് ഇതത്ര എഴുതിയിരിക്കുന്നത്, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവകാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളു. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിലെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. 1 പത്രോസ് 4:12-13 വാക്യങ്ങൾ. ഒരു കാര്യം നിശ്ചയമാണ്, ഇന്ന് സുവിശേഷം പ്രചരിക്കപ്പെടണമെങ്കിൽ ആരെങ്കിലുമൊക്കെ കഷ്ടത അനുഭവിച്ചേ സാധ്യമാകുകയുള്ളൂ. ഒരു ശിശു ഈ ഭൂമിയിൽ ജനിക്കുന്നതിനായി ഏതെങ്കിലും ഒരു മാതാവ് വേദന അനുഭവിച്ചേ പറ്റൂ. കഷ്ടത അഥവാ വേദന അനുഭവിക്കുവാൻ തയ്യാറുള്ള വിശ്വാസികൾ കുറവായതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ വീണ്ടും ജനനം പ്രാപിക്കാത്തത് എന്ന് ഒരു മഹാനായ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്. കഷ്ടത അനുഭവിക്കുന്നതിനെക്കുറിച്ചാണ് പൌലോസ് അപ്പോസ്തലൻ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. എത്ര വാസ്തവമാണല്ലേ! ഉണർവുണ്ടായി കാണുവാൻ നാം എല്ലാം ആഗ്രഹിക്കുന്നവരാണ്. സാക്ഷ്യം കൊടുക്കുന്നതിനെക്കുറിച്ചും ദൈവത്തിനുവേണ്ടി ജീവിക്കുന്നതിനെക്കുറിച്ചും നാം എല്ലാം സാധാരണ സംസാരിക്കാറുണ്ട്. എന്നാൽ സുഹൃത്തെ, ഇന്ന് സുവിശേഷം അറിയുകയും ജനം രക്ഷിക്കപ്പെടുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലർ അതിന്റെ വില കൊടുക്കുവാൻ തയ്യാറാകേണ്ടത് ആവശ്യമത്രേ. ദൈവവചനം പ്രചരിപ്പിക്കുന്നതിനായി താങ്കൾ എത്രമാത്രം കഷ്ടത സഹിക്കുന്നുണ്ട്? എന്ത് നഷ്ടമാണ് താങ്കൾക്കുണ്ടാകുന്നത്? സുവിശേഷം നിമിത്തം കഷ്ടത അനുഭവിക്കുവാൻ താങ്കൾ തയ്യാറാണോ? 25-ാം വാക്യത്തിൽ നാം കാണുന്നത്, നിങ്ങൾക്കുവേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. ദൈവത്തിന്റെ വ്യവസ്ഥിതിയിൽ അഥവാ കാര്യവിചാരകത്വത്തിന്റെ തത്വപ്രകാരം അവൻ എനിക്ക് തന്നിരിക്കുന്ന ഉദ്യോഗം എന്നാണ് പൌലോസ് പറയുന്നത്. പൌലോസിന്റെ ഉദ്യോഗം നാം സാധാരണ ചോദിക്കാറില്ലേ, എന്താണ് നിന്റെ ഉദ്യോഗമെന്ന്? പൌലോസ് പറയുകയാണ്, എന്റെ ഉദ്യോഗം ദൈവവചന ഘോഷണം. ക്രിസ്തുയേശുവിലുള്ള വീണ്ടെടുപ്പിനെ ആശ്രയിച്ചാണ് ഇതിരിക്കുന്നത്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജാതനാകുന്നതിനു മുൻപ് ജനം ഒരു ആട്ടിൻകുട്ടിയെ യാഗമായി കൊണ്ടുവന്നിരുന്നു. അവർ ക്രിസ്തുവിന്റെ വരവിനുവേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്തു. അവർ ആ ചെറിയ ആട്ടിൻകുട്ടി മുഖാന്തരമല്ല രക്ഷപ്രാപിച്ചത്. പിന്നെയോ, അവർ വിശ്വാസത്തോടെ ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവരികയും ഒരിക്കൽ അവർക്കുവേണ്ടി മരിക്കുവാനിരിക്കുന്ന ക്രിസ്തുവിൽ കൂടി രക്ഷപ്രാപിക്കുകയും ചെയ്തിരുന്നു. പഴയ നിയമത്തിൽ യഹൂദന്മാർക്ക് ദൈവം കൊടുത്ത വ്യവസ്ഥിതി അതായിരുന്നു. യേശുക്രിസ്തു വന്നു എന്നത് ഇന്ന് ഒരു ചരിത്ര സംഭവമായതിനാൽ ഇന്ന് നാം യാഗത്തിനുവേണ്ടി ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവരുന്നില്ല. അവനിൽ വിശ്വസിക്കുക മാത്രമാണ് ഇന്ന് നാം ചെയ്യേണ്ടിയിരിക്കുന്നത്. നിങ്ങൾക്കുവേണ്ടി ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഉദ്യോഗപ്രകാരം എന്ന് നാം വായിച്ചു. കൊലോസിയിലുള്ള ജാതികളായവർക്കാണ് പൌലോസ് എഴുതുന്നത്. അവരും ഈ പുതിയ വ്യവസ്ഥിതിയിലെ ഒരു പങ്കാളിയാണ്. പുറജാതിയിൽപ്പെട്ടവരും സഭയിൽ പങ്കാളികളാണ് എന്നർത്ഥം. ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് എന്ന് നാം വായിച്ചു. ഇത് പഴയ നിയമത്തിൽ മറഞ്ഞിരുന്ന കാര്യമാണ്. എന്നാൽ സുവിശേഷം ജാതികളുടെ അടുക്കലേക്കും ചെല്ലേണ്ടത് ആവശ്യമാണെന്ന ആ വസ്തുത ദൈവം പ്രഖ്യാപിച്ചിരിക്കുന്നു. കൊലോസ്യലേഖനം 1-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. പഴയ നിയമത്തിൽ വെളിപ്പെടുത്താത്തതും എന്നാൽ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നതുമായ ഒന്നിനെയാണ് മർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത്. ജാതികൾ രക്ഷിക്കപ്പെടും എന്നുള്ളതല്ല മർമ്മമെന്ന് എഫേസ്യലേഖനത്തിൽ നാം കാണുന്നുണ്ട്. അത് പഴയ നിയമത്തിൽ അറിവായിരുന്ന കാര്യമാണ്. എന്നാൽ ഇസ്രായേൽ ജനത്തെയും ജാതികളോടൊപ്പം ഒരേ നിലയിൽ ദൈവം കാണും എന്നുള്ളതാണ് മർമ്മം അഥവാ പുതുമയുള്ള സംഗതി. എല്ലാ മനുഷ്യരും പാപം ചെയ്ത് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. എല്ലാവരും ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. ഇപ്പോൾ ദൈവം യഹൂദന്മാരെയും യവനന്മാരെയും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും എടുത്ത് സഭ എന്നു പേരുള്ള ഒരു പുതിയ സമൂഹത്തിൽ ചേർക്കുന്നു. ആ കാര്യം പഴയ നിയമത്തിൽ വെളിപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അത് വെളിപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്നാണ് നാം വായിച്ചത്. പൌലോസ് മാത്രമല്ല മർമ്മം മനസ്സിലാക്കിയിരുന്നത്, അക്കാലത്തുണ്ടായിരുന്ന വിശുദ്ധന്മാരും അത് മനസ്സിലാക്കിയിരുന്നു. 27-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിനിഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ, നാം ക്രിസ്തുവിലായിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൽ താങ്കൾ വിശ്വാസം അർപ്പിക്കുന്നതായ നിമിഷം പരിശുദ്ധാത്മാവ് താങ്കളെ വിശ്വാസികളുടെ ശരീരത്തിന്റെ പങ്കാളിയാക്കുന്നു. ഞാനും താങ്കളും പുതിയ ഒന്നിൽ, അതായത് സഭയിൽ ചേർക്കപ്പെട്ടിരിക്കുന്നു. സഭയ്ക്ക് മഹത്വകരമായ ഒരു ഭാവിയുണ്ട്. 28-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ അഥവാ പ്രസംഗിക്കുന്നതിൽ, എന്തെങ്കിലും പ്രസംഗിക്കുന്നതല്ല സുവിശേഷം, പിന്നെയോ അത് അവനെ, അതായത് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം എന്ന് 2 തിമൊഥെയോസ് 2:8 വാക്യത്തിൽ പൌലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിനെ പ്രസംഗിക്കാത്ത ഒരു വ്യക്തിയും സുവിശേഷം അല്ല പ്രസംഗിക്കുന്നത്. യേശുക്രിസ്തുവാണ് സുവിശേഷം. അവൻ നിത്യജീവനാണ്. ആദിമുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ സാക്ഷീകരിക്കുകയും പിതാവിനോടുകൂടെയിരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. യോഹനാൻ അപ്പോസ്തലൻ തന്റെ 1-ാം ലേഖനത്തിന്റെ 2 വാക്യങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ ആരെയാണ് കണ്ടത്? അവൻ ക്രിസ്തുവിനെ കണ്ടിരുന്നു. ക്രിസ്തുവാണ് സുവിശേഷം. അവന്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും മൂലം അവൻ നമുക്ക് എന്ത് ചെയ്തു എന്നും ഭാവിയിൽ അവൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്നതുമാണ് സുവിശേഷം. ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു. ശുശ്രൂഷകന്മാർക്കുള്ള 2 കൽപ്പനകൾ ഇവിടെയുണ്ട് എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. നാം ചെയ്യേണ്ട 2 കാര്യങ്ങളാണ് അവ. പാപികളെ ക്രിസ്തുവിങ്കിലേക്ക് ആദായപ്പെടുത്തി അവരെ വരുവാനുള്ള ക്രോധത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനുവേണ്ടി നാം സുവിശേഷം പ്രസംഗിക്കണം. ഓരോ വ്യക്തിയോടും നാം സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കേണ്ടതാണ്. വിശ്വാസികൾ കൃപയിൽ വളരുന്നവരും ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ വിശ്വസ്ത അംഗങ്ങളായിരിക്കുന്നതിനുവേണ്ടി നാം അവരെ പ്രബോധിപ്പിക്കേണ്ടതാണ്. പ്രാദേശികമായ കൂട്ടത്തിൽ ക്രിസ്തുവിനെ സേവിക്കുവാൻ നാം അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതത്രേ. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് എന്ന് നാം വായിച്ചു. ഇതാണ് ദൈവജനം പഠിപ്പിക്കുന്നതിന്റെ പരമമായ ഉദ്ദേശം. ഏതൊരു വ്യക്തിയെയും ക്രിസ്തുവിൽ പക്വതയും പൂർണതയും ഉള്ളവനാക്കി തീർക്കുക. 29-ാം വാക്യം നോക്കിക്കാട്ടെ, അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. പോരാടുക എന്നിവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം വ്യഥ അനുഭവിക്കുക എന്നാണ്. തന്റെ സ്വന്തമായ സാക്ഷ്യമാണ് പൌലോസ് ഇവിടെ നൽകുന്നത്. ഇതിനുവേണ്ടിയാണ് ഞാൻ അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്നത്. എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം ക്രിസ്തുവിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും താൽപര്യം ഇന്ന് ഇതായിരിക്കേണ്ടതത്രേ. 2 കാര്യങ്ങൾ ചെയ്യുവാൻ അവൻ നമ്മിൽ ബലത്തോടെ വ്യാപരിക്കും. ജനം രക്ഷിക്കപ്പെടേണ്ടതിനുവേണ്ടി സുവിശേഷം പ്രസംഗിക്കുവാനും അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും കൃപയിൽ വളർത്തുന്നതിനും അവൻ നമ്മെ സഹായിക്കും. സഭ ഇന്ന് ഈ രണ്ട് പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, ജനം രക്ഷിക്കപ്പെടേണ്ടതിന് അവരെ സുവിശേഷം അറിയിക്കുക. രണ്ട്, വിശ്വസിച്ചവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും കൃപയിൽ വളർത്തുന്നതിനും വേണ്ടി അവരെ പ്രബോധിപ്പിക്കുക, പഠിപ്പിക്കുക. ഓരോ വിശ്വാസിക്കും ദൈവം നൽകിയിരിക്കുന്ന അതിമഹത്തായ ഒരു ശുശ്രൂഷയാണ് ഈ ഉപദേശിക്കലും പ്രബോധിപ്പിക്കലും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു ശുശ്രൂഷയിൽ താങ്കൾ ആയിട്ടുണ്ടോ? പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനം ഞങ്ങൾക്ക് ഐശ്വര്യമായി അവിടുന്ന് പകർന്നു തരുന്നതിനായി സ്തോത്രം. ഇന്ന് അവിടുത്തെ വചനം ഞങ്ങൾക്ക് നൽകിത്തന്ന, ഞങ്ങളെ പഠിപ്പിച്ചതായ മഹത്തായ സത്യങ്ങൾക്കായി ഞങ്ങളെ സ്തുതിക്കുന്നതോടൊപ്പം അവ ഒക്കെയും ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള കൃപയ്ക്കായി ഞങ്ങൾ യാചിക്കുകയാണ്. വചനം കേട്ട ഓരോരുത്തരെ അതിനുവേണ്ടി ശക്തീകരിക്കണമേ. തിരുനാമത്തെ ഞങ്ങളുടെ ജീവിതങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും അവിടുന്ന് മഹത്വപ്പെടുത്തണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
കൊലോസിയർ എഴുതിയ ലേഖനത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ എഴുതിയാലും. ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9477673778 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
ജീവൻ പോവോളം നന്ദിയോടെ, ജീവൻ പോവോളം നന്ദിയോടെ പാടും ഞാൻ യേശുവിൻ. ജീവൻ പോവോളം നന്ദിയോടെ, ജീവൻ is mm-hmm. ஞானேசுவின்